ആറു മക്കളുടെ അമ്മ സ്വന്തം മക്കളെ ഈശോയുടെ ചങ്ങാതിമാരാക്കുന്നത് എങ്ങനെയെന്ന് വിവരിക്കുന്നു. കുഞ്ഞുങ്ങളെ ദൈവത്തെ അറിഞ്ഞും അനുഭവിച്ചും വളരാൻ സഹായിക്കുന്ന ഏഞ്ചൽസ് ആർമി എന്ന ശുശ്രൂഷയിലെ സജീവ അംഗമാണ് ലേഖിക. മക്കളെ ഈശോയുടെ ചങ് ഫ്രണ്ട്സ് ആക്കണം. ഷേർലി ജോസി എഴുതുന്നു, ആറു മക്കളുടെ അമ്മയാണ് ഞാൻ. എല്ലാ മാതാപിതാക്കളെയും പോലെ തന്നെ എൻ്റെ മക്കൾ ആത്മീയമായി വളരണമെന്ന് ഞാനും ആഗ്രഹിച്ചു. അവർ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ വെളിച്ചവും ക്രിസ്തുവിൻ്റെ പരിമളവുമാകണം. അവരെല്ലാവരും വിശുദ്ധരാകണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ജോഷുവ 24:15. മാതാപിതാക്കളെന്ന നിലയിൽ അവരെ ദൈവഭയത്തിൽ വളർത്താൻ ഞങ്ങൾക്ക് കഴിയുന്നതെല്ലാം ഞാനും ഭർത്താവും ചെയ്തു. അവരെ ദൈവവചനം പഠിപ്പിച്ചു, ധ്യാനങ്ങളിൽ പങ്കെടുക്കാൻ അയച്ചു. അനുദിനം അവർക്കൊപ്പം ദിവ്യബലിക്ക് പോയി. കുടുംബ പ്രാർത്ഥന മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിച്ചു. വിശുദ്ധരുടെ ജീവിത കഥകൾ പറഞ്ഞുകൊടുത്തു. അങ്ങനെ സാധിക്കുന്നതെല്ലാം ചെയ്തു. കുഞ്ഞായിരുന്നപ്പോൾ അവർ നന്നായി സഹകരിക്കുമായിരുന്നു. ഞങ്ങൾ പറയുന്നതെല്ലാം ചെയ്യുമായിരുന്നു. പക്ഷേ വലുതാവും തോറും അവരുടെ ഇഷ്ടങ്ങളും അവരുടെ തിരഞ്ഞെടുപ്പുകളും മാറാൻ തുടങ്ങി. ആത്മീയ കാര്യങ്ങളിൽ വലിയ താല്പര്യമില്ലാതായി. അവർ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയരാതായപ്പോൾ, പ്രാർത്ഥനയിൽ താല്പര്യമില്ലാതായപ്പോൾ എനിക്ക് മടുപ്പ് തോന്നി. അവരോട് അസ്വസ്ഥത തോന്നി. ഞാൻ എപ്പോഴും പരാതിപ്പെടുന്ന അമ്മയായി. അവരെന്ത് ചെയ്താലും സന്തുഷ്ടയാകാത്ത, കൂടുതൽ സമയവും അവരെ വിമർശിക്കുന്ന അമ്മയായി ഞാൻ മാറി. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച യജമാനനായിട്ടാണ് എനിക്ക് എന്നെക്കുറിച്ച് തന്നെ തോന്നിയത്. ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടും മുന്തിരിയിൽ നിന്ന് കാട്ടുമുന്തിരിപ്പഴം മാത്രമാണ് കിട്ടിയത്. യജമാനൻ ചോദിക്കുന്നു, ഞാൻ ചെയ്തതിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഏശയ്യ 5:4. ഈ ചോദ്യവുമായി ഞാൻ കർത്താവിനെ സമീപിച്ചു. കർത്താവെ, ഇനിയും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അക്ഷരാർത്ഥത്തിൽ ഞാൻ കരയുകയായിരുന്നു. ആ കരച്ചിലിനിടെ ചോദിച്ചു, കുട്ടികളെ വളർത്തുന്നതിൽ എവിടെയാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിയത്? കർത്താവ് എന്നെ നയിക്കാൻ തുടങ്ങി. ധൂർത്തപുത്രന്റെ പിതാവിനെയാണ് കാണിച്ചു തന്നത്. അവിടുന്ന് പറഞ്ഞു, ഈ പിതാവിൽ നിന്ന് പഠിക്കുക. എത്ര സ്നേഹത്തോടും ക്ഷമയോടും കൂടിയാണ് മകൻ വരാനായി അദ്ദേഹം കാത്തിരുന്നത്. അവിടുന്ന് തുടർന്നു, ഇങ്ങനെയാണ് എൻ്റെ ഹൃദയം, എന്നെ അനുകരിക്കുക. ആ സമയം മുതൽ ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെയാക്കണേ. സ്നേഹവും അലിവും നിറഞ്ഞ ഹൃദയം. സ്നേഹത്തിൽ വളരാൻ എന്നെ തന്നെ എന്തുമാത്രം എളിമപ്പെടുത്തണമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. മക്കളുടെ മാറ്റത്തിന് വേണ്ടി എന്തുമാത്രം ഞാൻ പ്രാർത്ഥിച്ചോ, അത്രമാത്രം എൻ്റെ കുറവുകൾ അവിടുന്ന് വെളിപ്പെടുത്തി തരാൻ തുടങ്ങി. തുടർന്ന് അവിടുന്ന് എനിക്കൊരു വചനം നൽകി. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്കു വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ 17:19. മക്കൾക്കായി എന്താണ് ഇനിയും ചെയ്യേണ്ടതെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായി. അവരുടെ കുറവുകളിൽ നിന്ന് എൻ്റെ കുറവുകളിലേക്ക് എൻ്റെ ശ്രദ്ധ മാറി. ഈ മാറ്റം കൂടുതൽ അലിവ് കാണിക്കാനും ക്ഷമ പുലർത്താനും അവരിൽ നിന്ന് അമിതമായി പ്രതീക്ഷിക്കാതിരിക്കാനും എന്നെ സഹായിച്ചു. എങ്കിലും ഇപ്പോഴും ചില സമയങ്ങളിൽ പ്രത്യാശ നഷ്ടപ്പെടാറുണ്ട്. ഞങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നും അവർ ചെയ്യാതാകുമ്പോൾ അസ്വസ്ഥയാകാറുണ്ട്. അതിന് പരിഹാരം ഈശോ ഒരു വചനത്തിലൂടെയാണ് നിർദ്ദേശിച്ചത്. ഏശയ്യ 44:3. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. അതൊരു മികച്ച ആശയമാണ്. അതിനാൽ ഞാൻ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടാൽ അതിൻ്റെ ഫലമായി എൻ്റെ മക്കളും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. ഇത് കൂടുതൽ എളുപ്പമുള്ളതായി തോന്നി. മക്കളിൽ പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാളേറെ എന്നിൽ ആത്മനിറവിനായി പ്രാർത്ഥിക്കുക. മക്കളിൽ ആത്മാഭിഷേകത്തിനായി ഇത് എൻ്റെ സൂത്രവാക്യമായി. അതിനുശേഷം മക്കളിലേറെ മാറ്റം കണ്ടു. എങ്കിലും ഈ സൂത്രവാക്യം വിജയകരമാകാത്ത സമയങ്ങളുണ്ട്. അപ്പോഴെല്ലാം ഏശയ്യ 54:13 തിരുവചന പ്രകാരം ഞാൻ അവിടുന്ന് ശരണപ്പെടും. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. ഒരിക്കൽ മക്കൾക്കായി 1 സങ്കീർത്തനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. എങ്കിലും എനിക്കൊരു സംശയം വന്നു. എന്റെ മക്കൾ നീർച്ചാലിനരികെ നട്ട വൃക്ഷങ്ങളാണോ? ജീവജലത്തിന്റെ ഉറവയായ അങ്ങയുടെ അരികിൽ വരുന്നില്ലെങ്കിൽ അവരെങ്ങനെയാണ് ഫലം ചൂടുക? ഉത്തരമായി എന്റെ ഹൃദയത്തിൽ ഒരു സ്വരം കേട്ടു, നിനക്കെന്തുകൊണ്ട് ആ നീർച്ചാലായിക്കൂട? എസക്കിയൽ 47 പറയുന്നു, നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജാലങ്ങൾ പറ്റം ചേർന്ന് ജീവിക്കും. അവിടെ ധാരാളം മത്സ്യങ്ങളും ഉണ്ടായിരിക്കും. കാരണം കടലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനാണ് നദി അങ്ങോട്ടൊഴുകുന്നത്. അങ്ങനെ നദി ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നിറഞ്ഞു നിൽക്കും. നദിയുടെ ഇരുകരകളിലും എല്ലാത്തരം ഫലവൃക്ഷങ്ങളും വളരും. അവയുടെ ഇലകൾ വാടിക്കൊഴിയുകയോ അവ ഫലം നൽകാതിരിക്കുകയോ ഇല്ല. അവയ്ക്ക് വേണ്ട ജലം വിശുദ്ധ സ്ഥലത്തു നിന്ന് ഒഴുകുന്നത് കൊണ്ട് മാസം തോറും പുത്തൻ ഫലം പുറപ്പെടുവിക്കും. അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗശമനത്തിനും ഉപകരിക്കുന്നു. നമുക്കും ആ നദി പോലെയായി മാറാം. അതുവഴി നമ്മുടെ മക്കൾ നദീതീരത്ത് നിൽക്കുന്ന ഇല കൊഴിയാത്തതും യഥാകാലം ഫലം നൽകുന്നതുമായ വൃക്ഷം പോലെ വളരട്ടെ. എല്ലാ മാസവും നല്ല ഫലങ്ങൾ നൽകുന്ന വൃക്ഷം പോലെ ആകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, എന്റെ മക്കൾ എവിടെയായിരുന്നാലും അവരിലേക്കൊഴുകുന്ന ആ നീർച്ചാലായി മാറ്റണമേ. അങ്ങനെ അവരെപ്പോഴും നീർച്ചാലിനരികെ നിൽക്കുന്ന വൃക്ഷങ്ങളായി മാറട്ടെ. നീർച്ചാലായി മാറിയ കൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യവും നമുക്ക് ചോദിക്കാം. അമ്മയുടെ സാന്നിധ്യത്താൽ എലിസബത്ത് മാത്രമല്ല, ഉദരത്തിലായിരുന്ന കുഞ്ഞും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അമ്മയ്ക്കൊപ്പം നമുക്ക് സഞ്ചരിക്കാം. അതുവഴി നാം മാത്രമല്ല, നമ്മുടെ മക്കളും പരിശുദ്ധാത്മാവിനാൽ നിറയും.